വന്ദനം പ്രിയരെ. മീഡിയം വേവ് 340 മീറ്റർ ബാൻഡിൽ 882 കിലോ ഹെർട്സിൽ റേഡിയോ വിശ്വവാണിയുടെ ബൈബിൾ പഠന പരിപാടി ആരംഭിക്കുന്നു. ദിനം തോറുമുള്ള നമ്മുടെ ആത്മീക ജീവിതത്തിന് ദൈവവചന ധ്യാനം അത്യന്താപേക്ഷിതമാണ്. ദൈവവചനം വ്യക്തമായി, കൃത്യമായി, ചിട്ടയായി, ലളിതമായി പഠിപ്പിക്കുന്ന മലയാളത്തിലെ ഏക പഠന പരിപാടിയായ ജീവസന്ദേശത്തിലേക്ക് പഠിതാക്കളെ സ്വാഗതം ചെയ്യുന്നു.
പ്രമോദമേകും സന്ദേശം പ്രാണനിൽ ജീവസന്ദേശം പ്രകാശമേകും ജ്ഞാനമായി പ്രദോഷം വരെയും കൂട്ടിനായി പ്രമോദമേകും സന്ദേശം പ്രാണനിൽ ജീവസന്ദേശം
ജീവസന്ദേശം ജീവസന്ദേശം ജീവസന്ദേശം
നാം ചെയ്തിട്ടില്ലാത്ത ഒരു സംഗതി, അല്ലെങ്കിൽ നാം പറഞ്ഞിട്ടില്ലാത്ത ഒരു സംഗതി നാം ചെയ്തുവെന്നോ പറഞ്ഞുവെന്നോ മറ്റൊരാൾ ആരോപിക്കുന്നത് എത്ര വേദനാജനകമാകുന്നു അല്ലേ? അങ്ങനെ അപവാദം കേൾക്കേണ്ടി വന്നതിനാൽ ജീവൻ ഒടുക്കിയവരെ എനിക്കറിയാം. സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ അപ്രകാരം ഒരു പ്രതിസന്ധിയിൽ കൂടി ഇപ്പോൾ കടന്നുപോകുകയാണെങ്കിൽ ഇതാ താങ്കളുടെ അനുഭവമുള്ളൊരു വ്യക്തി. ഇന്ന് അദ്ദേഹത്തിന്റെ അനുഭവം നമുക്കൊന്ന് ചിന്തിക്കാം. വളരെ പ്രോത്സാഹജനകമായിരിക്കും എന്ന കാര്യത്തിന് സംശയമില്ല. അതെ, വിശുദ്ധനായ പൗലോസിന്റെ അനുഭവം ഇവിടെ നാം കാണുന്നു. അസൂയ പൂണ്ട യഹൂദന്മാർ പൗലോസിനെ കൊല്ലുവാൻ ശ്രമിക്കുന്നതാണ് ഈ ദിവസങ്ങളിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ദർശനം ലഭിച്ച അന്ത്യോക്യയിലെ സഭ പൗലോസിനെയും ബർണബാസിനെയും സുവിശേഷ വേലയ്ക്കായി അയച്ചു. പൗലോസ് പ്രധാനമായും 3 പ്രേഷിത യാത്രകളാണ് നടത്തിയത്. യഹൂദന്മാരല്ലാത്ത ആയിരക്കണക്കിന് ആളുകൾ യേശുവിൽ വിശ്വസിച്ചതിനാൽ ഗലാത്യദേശങ്ങളിലും ആസിയയുടെ മറ്റു ഭാഗങ്ങളിലും യൂറോപ്പിലും അനേകം സഭകൾ സ്ഥാപിതമായി. പൗലോസ് സഞ്ചരിച്ചിടത്തെല്ലാം ആളുകൾ യേശുവിന്റെ ഭാഗത്തേക്ക് വന്നതുപോലെ തന്നെ പീഡനങ്ങളും അതിശക്തമായി തുടർന്നുകൊണ്ടിരുന്നു. പല സമയങ്ങളിലും പൗലോസിന്റെ ജീവൻ അപകടത്തിലായിരുന്നു. പക്ഷേ തന്നെക്കുറിച്ചുള്ള ദൈവോദ്ദേശം നിറവേറുന്നതുവരെ ശുശ്രൂഷയിൽ തുടരണമല്ലോ. അങ്ങനെ തന്റെ 3 യാത്ര അവസാനിപ്പിച്ച് യെരുശലേമിൽ മടങ്ങിവന്ന പൗലോസിനെ യഹൂദന്മാർ കൊല്ലുവാൻ ശ്രമിച്ചു. പക്ഷേ സഹസ്രാധിപൻ ഇടപെട്ട് പൗലോസിനെ കൈസരിയിലായിരുന്ന ദേശാധിപതി ഫെലിക്സിന്റെ അടുത്തേക്ക് അയക്കുന്നു. ഫെലിക്സിന്റെ മുൻപിൽ നിൽക്കുന്ന പൗലോസിനെയാണ് ഇന്ന് നാം കാണുവാൻ പോകുന്നത്. അതായത് അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 24-ാം അധ്യായത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ പൗലോസ് കൈസരിയിൽ തടവുകാരനായിട്ടാണ് നാം കാണുന്നത്. തന്നെ കൊന്നുകളവാൻ ഗൂഢാലോചന നടത്തി യഹൂദന്മാരിൽ നിന്ന് അവരെ രഹസ്യത്തിൽ കൈസരിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. പൗലോസ് ഏർപ്പെട്ടിരുന്ന സുവിശേഷീകരണ ശുശ്രൂഷയിൽ സഹോദരന്മാരുടെ സഹാനുഭൂതി ലഭിക്കുന്നതിൽ പൗലോസ് പരാജയപ്പെട്ടു എന്ന് തോന്നുന്നു. മാനസികമായി പൗലോസ് നിരാശയിലെത്തിയ അവസരമുണ്ടായിരുന്നു. അതിനാൽ അവനെ പ്രോത്സാഹിപ്പിക്കുവാൻ രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ വന്നതായി 23-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ നാം പഠിച്ചുവല്ലോ. അവൻ റോമിലും സാക്ഷ്യം വഹിക്കേണ്ടവൻ ആകുന്നു എന്ന് കർത്താവ് തന്റെ വിശ്വസ്തദാസനായ പൗലോസിനോട് പറഞ്ഞു. അത് പ്രയാസമില്ലാത്ത കാര്യമാണെന്ന് കർത്താവ് അവനും വാഗ്ദത്തം ചെയ്തില്ല. പലവിധമായ പരീക്ഷയുടെയും കഷ്ടതകളുടെയും അനുഭവങ്ങൾ അവന് മുൻപിലുണ്ടായിരുന്നു. ഇവിടം മുതൽ പൗലോസിന്റെ രക്തസാക്ഷി മരണം വരെയും അവന്റെ ജീവിതത്തിൽ അപകടങ്ങളും പ്രതികൂലങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് നാം കാണുന്നത്. വാസ്തവത്തിൽ ദമസ്കോസിൽ വെച്ചൊരു കുട്ടയിൽ അവനെ മതിലിന് പുറത്തു കൊണ്ടുവരുന്ന സംഭവം മുതൽ ഇപ്രകാരം അപകടപൂർണമായ ഒരു ജീവിതമായിരുന്നു പൗലോസിന് നയിക്കേണ്ടി വന്നത്. പൗലോസിനെ ഫെലിക്സിന്റെ മുൻപാകെ കുറ്റം ചുമത്തുവാൻ യെരുശലേമിൽ നിന്ന് മഹാപുരോഹിതനായ അനന്യാസും മൂപ്പന്മാരും വരുന്നതായി ഈ അധ്യായത്തിൽ നാം കാണുന്നു. ദേവാലയം അശുദ്ധമാക്കുക, കലഹത്തിന് നേതൃത്വം നൽകുക, രാജ്യദ്രോഹം മുതലായ ആരോപണങ്ങളാണ് പൗലോസിനെതിരായി ഉന്നയിക്കപ്പെട്ടത്. പൗലോസ് ഫെലിക്സിന്റെ മുൻപിൽ നിൽക്കുന്നതാണ് 24-ാം അധ്യായത്തിന്റെ പ്രാരംഭത്തിൽ നാം കാണുന്നത്. 1-ാം വാക്യം: അഞ്ച് നാൾ കഴിഞ്ഞ ശേഷം മഹാപുരോഹിതനായ അനന്യാസ് മൂപ്പന്മാരോടും തെർത്തുല്ലോസ് എന്ന ഒരു വ്യവഹാരജ്ഞനോടും കൂടി വന്ന് പൗലോസിന്റെ നേരെ ദേശാധിപതിയുടെ മുൻപാകെ അന്യായം ബോധിപ്പിച്ചു. എതിരാളികൾ സമയം പാഴാക്കിയില്ല. പൗലോസിനെതിരായുള്ള ആരോപണങ്ങൾ ശക്തമാക്കുന്നതിനവർ 5 ദിവസം കഴിഞ്ഞപ്പോൾ കൈസരയിൽ വന്നു ചേർന്നു. അവർക്ക് വേണ്ടി വാദിക്കുവാൻ തെർത്തുല്ലോസ് എന്നു പേരോടുകൂടി ഒരാളിനെ കൂടി കൊണ്ടുവന്നിരുന്നു. അവൻ ബുദ്ധിമാനും ഈ കാര്യത്തിൽ ശരിയായി അഭ്യസിച്ചവനുമായ വ്യക്തിയായിരുന്നു. അവൻ ആരോപിച്ച കുറ്റങ്ങളും വളരെ ഭംഗിയായി തയ്യാറാക്കിയവയായിരുന്നു. അത് സംക്ഷിപ്തവും വിഷയത്തോട് ബന്ധപ്പെട്ടതുമായിരുന്നു. തന്നാൽ കഴിയുന്നത്ര നന്നായി അവനത് അവതരിപ്പിച്ചു എന്നത്ര ഞാൻ ചിന്തിക്കുന്നത്. 2-3 വാക്യങ്ങളിൽ അവനെ വിളിച്ചാറെ തെർത്തുല്ലോസ് അന്യായം വിവരിച്ചു പറഞ്ഞതെന്തെന്നാൽ, രാജശ്രീ ഫെലിക്സെ, നീ മുഖാന്തരം ഞങ്ങൾ വളരെ സമാധാനം അനുഭവിക്കുന്നതും നിന്റെ പരിപാലനത്താൽ ഈ ജാതിക്കേറിയ ഗുണീകരണങ്ങൾ സാധിച്ചിരിക്കുന്നതും ഞങ്ങൾ എപ്പോഴും എല്ലായിടത്തും പൂർണ്ണ നന്ദിയോടും കൂടെ അംഗീകരിക്കുന്നു. ഫെലിക്സിനെ സംബോധന ചെയ്യുന്നതിൽ മുഖസ്തുതി വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവൻ ആരംഭിച്ചത്. പൗലോസിനെതിരായ ആരോപണവുമായി ഇതിന് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. ഗവർണറെ പ്രീതിപ്പെടുത്തുവാനുള്ള മാർഗമാണ് അവനിവിടെ ഉപയോഗിക്കുന്നത്. 4-5 വാക്യങ്ങൾ ഇനി നോക്കിക്കാട്ട്: എങ്കിലും നിന്നെ അധികം അസഹ്യപ്പെടുത്തരുത് എന്ന് വെച്ച് ക്ഷമയോടെ ചുരുക്കത്തിൽ ഞങ്ങളുടെ അന്യായം കേൾക്കണം എന്നപേക്ഷിക്കുന്നു. ഈ പുരുഷനൊരു ബാധയും ലോകത്തിലുള്ള സകല യഹൂദന്മാരുടെയും ഇടയിൽ കലഹമുണ്ടാക്കുന്നവനും നസറേയ മതത്തിന് മുമ്പനും എന്ന് ഞങ്ങൾ കണ്ടിരിക്കുന്നു. അവൻ പൗലോസിനെ കലഹക്കാരനെന്ന് വിളിക്കുന്നു. എന്നാൽ അത് തെളിയിക്കുവാൻ അവന് കഴിഞ്ഞില്ല എന്നതത്രേ വാസ്തവം. 6-മുതലുള്ള വാക്യങ്ങൾ നോക്കിക്കാട്ട്: അവൻ ദേവാലയം തീണ്ടിപ്പാനും ശ്രമിച്ചു. അവനെ ഞങ്ങൾ പിടിച്ചു, ഞങ്ങളുടെ ന്യായപ്രമാണ പ്രകാരം വിസ്തരിപ്പാൻ വിചാരിച്ചു. എങ്കിലും സഹസ്രാധിപനായ ലൂസിയാസ് വളരെ ബലത്തോടെ വന്ന് അവനെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയി. അവന്റെ വാദികൾ നിന്റെ മുമ്പാകെ വരുവാൻ കൽപ്പിച്ചു. നീ തന്നെ അവനെ വിസ്തരിച്ചാൽ ഞങ്ങൾ അന്യായം ബോധിപ്പിക്കുന്ന ഈ സകല സംഗതികളും അറിഞ്ഞുകൊള്ളുവാൻ ഇടയാകും. അത് അങ്ങനെ തന്നെയെന്ന് യഹൂദന്മാരും യോജിച്ചു പറഞ്ഞു. യഹൂദന്മാർ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് മഹാപുരോഹിതനോടും തെർത്തുല്ലോസിനോടും കൂടെ വന്ന മതഭരണാധികാരികളെക്കുറിച്ചാണ്. സഹസ്രാധിപൻ ഈ കേസ് കൈകാര്യം ചെയ്ത രീതി അവൻ കൌശലപൂർവ്വം വിമർശിക്കുന്നത് ശ്രദ്ധിക്കുക. ചുമതലയിൽ നിന്ന് ഒഴിഞ്ഞു മാറി എന്ന ആരോപണം ഗവർണർക്കെതിരായി ആരോപിക്കുവാൻ അവന് കഴിയുമായിരുന്നില്ല. എന്നാൽ അദ്ദേഹത്തെ അല്പമായി വിമർശിക്കുന്ന രീതിയിലാണ് ഇവിടെ വിഷയം അവതരിപ്പിച്ചിരിക്കുന്നത്. യഹൂദന്മാർക്ക് തന്നെ കാര്യക്ഷമമായി ഈ സംഗതി കൈകാര്യം ചെയ്യാവുന്നതേ ഉണ്ടായിരുന്നു എന്നാണ് അവൻ പറയുന്നത്. ഫെലിക്സിന് മുഖസ്തുതി വാക്കുകളും പൗലോസിനെതിരെ അന്യായമായ ആരോപണങ്ങളും കൌശലപൂർണമായി ഗവർണറെ വിമർശിക്കുകയുമാണ് അയാൾ ചെയ്തിരുന്നത്. അങ്ങനെ പൗലോസിനെതിരായി അവനൊരു ബാധ, കലഹക്കാരുടെ നേതാവ്, ദേവാലയം അശുദ്ധമാക്കിയവൻ എന്നിവയാണ് അയാൾ ആരോപിച്ചത്. മതഭരണാധികാരികൾക്കുവേണ്ടി തെർത്തുല്ലോസ് ഈ കുറ്റങ്ങൾ പൗലോസിനെതിരായി നിരത്തിവെച്ചു. തുടർന്ന് പൗലോസ് ഫെലിക്സിന്റെ മുമ്പാകെ പ്രതിവാദം നടത്തുന്നതായി കാണാം. 10-11 വാക്യങ്ങൾ: സംസാരിക്കാം എന്ന് ദേശാധിപതി ആംഗ്യം കാട്ടിയാലെ പൗലോസ് ഉത്തരം പറഞ്ഞത്, ഈ ജാതിക്ക് നീ അനേക സംവത്സരമായി ന്യായാധിപതിയായിരിക്കുന്നു എന്ന് അറിയുകൊണ്ട് എന്റെ കാര്യത്തിൽ ഞാൻ ധൈര്യത്തോടെ പ്രതിവാദം ചെയ്യുന്നു. ഞാൻ യെരുശലേമിൽ നമസ്കരിപ്പാൻ പോയിട്ട് 12 നാളിലധികമായില്ല എന്ന് നിനക്കറിയാവുന്നതാകുന്നു. ഫെലിക്സിന്റെ മുമ്പാകെ തന്റെ കാര്യം പ്രസ്താവിപ്പാനിടയായതിൽ തനിക്ക് സന്തോഷമുണ്ട് എന്നത്ര പൗലോസ് പറയുന്നത്. ഏറെക്കാലമായി ഫെലിക്സ് ജനത്തിന് ന്യായാധിപനായിരിക്കുന്നു എന്ന് പൗലോസിന് അറിയാം എന്ന് സൂചിപ്പിക്കുന്നു. അതായത് ഫെലിക്സിന് അവരുടെ ആചാരമര്യാദകൾ അറിയാമെന്നർത്ഥം. അതിനാൽ പൗലോസ് പറയുവാൻ പോകുന്നത് ഫെലിക്സിന് അപരിചിതമായ കാര്യമായിരിക്കില്ല. 12-14 വാക്യങ്ങൾ: ദേവാലയത്തിലോ പള്ളികളിലോ നഗരത്തിലോ വെച്ച് ആരോടും വാദിക്കുകയെങ്കിലും പുരുഷാരത്തിൽ കലഹമുണ്ടാക്കുകയെങ്കിലും ചെയ്യുന്നതായി അവർ എന്നെ കണ്ടിട്ടില്ല. ഇന്ന് എന്റെ നേരെ ബോധിപ്പിക്കുന്ന അന്യായം നിന്റെ മുമ്പാകെ തെളിയിപ്പാൻ അവർക്ക് കഴിയുന്നതുമല്ല. എന്നാൽ ഒന്ന് ഞാൻ സമ്മതിക്കുന്നു, മതഭേദമെന്ന് ഇവർ പറയുന്ന മാർഗപ്രകാരം ഞാൻ പിതാക്കന്മാരുടെ ദൈവത്തെ ആരാധിക്കുകയും ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും എഴുതിയിരിക്കുന്നതൊക്കെയും വിശ്വസിക്കുകയും ചെയ്യുന്നു. ഫെലിക്സിന് യഹൂദന്മാരുടെ ആചാരങ്ങൾ അറിയാവുന്നതുകൊണ്ട് താൻ യഹൂദന്മാരുടെ ആചാരപ്രകാരമാണ് യെരുശലേമിൽ ആരാധിപ്പാൻ പോയത് എന്ന് അവൻ കൃത്യമായി പറയുന്നു. അതാണ് ഇവിടെ പറയുന്നത്. വേറെ വിധത്തിൽ പറഞ്ഞാൽ, ഞാൻ എന്റെ ജാതിയുമായി അഭിപ്രായ ഐക്യത്തിലാണ്, എന്നാൽ ഞാൻ ദൈവത്തെ ആരാധിക്കുന്ന രീതി അവർക്ക് ദൈവദൂഷണമാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. പൗലോസ് അതാണ് പറയുന്നത്. എന്നാൽ താൻ പിതാക്കന്മാർക്ക് ലഭിച്ച ദൂതനുസരിച്ച്, അതായത് പഴയ നിയമ വ്യവസ്ഥ പ്രകാരമാണ് ആരാധിക്കുന്നത് എന്ന് പൗലോസ് വ്യക്തമാക്കുന്നു. 15 വാക്യം, നീതിമാന്മാരുടെയും നീതികെട്ടവരുടെയും പുനരുദ്ധാരം ഉണ്ടാകും എന്ന് ഇവർ കാത്തിരിക്കുന്നത് പോലെ ഞാനും ദൈവത്തിങ്കൽ ആശവച്ചിരിക്കുന്നു. ക്രിസ്തീയ വിശ്വാസത്തിന്റെ കേന്ദ്ര ബിന്ദു ഉയർത്തെഴുന്നേൽപ്പാണെന്ന വാസ്തവം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആരംഭം മുതലേ അത് അപ്രകാരമാണ്. നിങ്ങൾ ക്രിസ്തുവിനെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്നതാണ് ഉരകല്ല്. അവൻ നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചുവോ? അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടോ? പൗലോസ് വേഗം ക്രിസ്തീയ വിശ്വാസത്തിന്റെ കാതലായ ഉയർത്തെഴുന്നേൽപ്പെന്ന വിഷയത്തിലേക്ക് കടക്കുന്നു. 16 വാക്യം, അതുകൊണ്ട് എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമല്ലാത്ത മനസാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. താൻ ചെയ്തതൊക്കെയും ശുദ്ധ മനസാക്ഷിയോടെയാണെന്ന് പൗലോസ് സാക്ഷ്യം പറയുന്നു. 17 വാക്യം, പല സംവത്സരം കൂടിയിട്ട് ഞാൻ എന്റെ ജാതിക്കാർക്ക് ധർമ്മം കൊണ്ടുവരുവാനും വഴിപാട് കഴിപ്പാനും വന്നു. പൗലോസ് തന്റെ 3 പ്രേഷിത യാത്രയിൽ ശേഖരിച്ച ധർമ്മം യെരുശലേമിലെ സഭയ്ക്ക് കൊടുക്കുവാനാണ് യെരുശലേമിലേക്ക് അവൻ വന്നത്. ഒരു നല്ല തുക യഹൂദന്മാരല്ലാത്ത വിശ്വാസികളിൽ നിന്നും ശേഖരിച്ചു എന്ന്, അത് തന്റെ സ്വന്തം കൈയാൽ കൊണ്ടുവന്ന് കൊടുക്കണമെന്നും പൗലോസിന് പ്രത്യേകമായ താൽപ്പര്യമുണ്ടായിരുന്നു എന്നത്രേ ഞാൻ കരുതുന്നത്. 18-19 വാക്യങ്ങൾ നോക്കിക്കേ, അത് അനുഷ്ഠിക്കുമ്പോൾ അവർ എന്നെ ദേവാലയത്തിൽ വെച്ച് ശുദ്ധീകരണം കഴിഞ്ഞവനായി കണ്ടു. പുരുഷാരത്തോടുകൂടിയല്ല, കലഹത്തോടുകൂടിയുമല്ല. എന്നാൽ ആസ്യക്കാരായ ചില യഹൂദന്മാർ ഉണ്ടായിരുന്നു. അവർക്ക് എന്റെ നേരെ അന്യായമുണ്ടെങ്കിൽ നിന്റെ മുമ്പിൽ വന്ന് ബോധിപ്പിക്കേണ്ടതായിരുന്നു. ഇനിയും നാം കാണുന്നത് പൗലോസിനെതിരെ വാസ്തവത്തിൽ എന്തെങ്കിലും കുറ്റം ആരോപിക്കുവാൻ ആരെങ്കിലും ആഗ്രഹിച്ചിരുന്നെങ്കിൽ അവർ അവിടെ വന്നിരുന്നില്ല. ദേവാലയത്തിൽ പൗലോസ് ജനത്തെ കലഹമുണ്ടാക്കുവാൻ പ്രേരിപ്പിച്ചു എന്നതാണ് തെർത്തുല്ലോസ് പൗലോസിനെതിരായി ആരോപിച്ച കുറ്റം. അപ്രകാരം സംഭവിച്ചു എങ്കിൽ അവർ അവിടെ വന്നിട്ടില്ല എന്ന കാര്യം പൗലോസ് ശ്രദ്ധയിൽപ്പെടുത്തുന്നു. 20-21 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നാം കാണുന്നത്, അല്ല, ഞാൻ ന്യായാധിപ സംഘത്തിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ മരിച്ചവരുടെ പുനരുദ്ധാനത്തെക്കുറിച്ച് ഇന്ന് നിങ്ങൾ എന്നെ വിസ്തരിക്കുന്നു എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞൊരു വാക്കല്ലാതെ അവിടെ വെച്ച് എന്റെ പക്കൽ വല്ല കുറ്റവും കണ്ടിട്ടുണ്ടെങ്കിൽ ഇവർ തന്നെ പറയട്ടെ. സന്നിധി സംഘത്തിന്റെ മുൻപാകെ ഞാൻ നിന്നതിനെക്കുറിച്ച് അവർ തന്നെ നിന്നോട് പറയട്ടെ. ഞാൻ എന്തെങ്കിലും കുറ്റം ചെയ്തതായി അവർക്ക് കാണുവാൻ കഴിഞ്ഞുവോ? അതിനെക്കുറിച്ച് അവർ സാക്ഷ്യം പറയട്ടെ. യഥാർത്ഥ വിഷയം പുനരുദ്ധാനമാണെന്ന് പൗലോസ് വീണ്ടും ഫെലിക്സിനോട് പറയുന്നു. മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പ് സുവിശേഷ ദൂതിന്റെ കേന്ദ്രമാണ്. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ടു. 3 അവൻ ഉയർത്തെഴുന്നേറ്റു. ക്രിസ്തുവിന്റെ മരണം, അവന്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്നീ 2 ക്രിസ്തീയ വിശ്വാസം ഉയർന്നു നിൽക്കുന്നത് എന്ന് പറയുവാൻ കഴിയും. ഇവയിൽ ഏതെങ്കിലും ഒന്നിനെ കൂടാതെ ക്രിസ്തീയ വിശ്വാസത്തിന് നിലനിൽക്കുവാൻ കഴിയുകയില്ല. ഫെലിക്സിന് ഈ മാർഗം സംബന്ധിച്ച് സൂക്ഷ്മമായ അറിവുണ്ടായിരുന്നിട്ടും ലൂസിയ സഹസ്രാധിപൻ വരുമ്പോൾ ഞാൻ നിങ്ങളുടെ കാര്യം തീർച്ചപ്പെടുത്തും എന്ന് പറഞ്ഞ് അവധി വെച്ചു. ഈ മാർഗത്തെക്കുറിച്ച് ഫെലിക്സ് കേട്ടിരുന്നു. ക്രിസ്തുവിന്റെ മരണത്തെയും ഉയർത്തെഴുന്നേൽപ്പിനെയും കുറിച്ചാണ് പ്രസംഗിക്കുന്നത് എന്ന് അവൻ അറിവുള്ള കാര്യമായിരുന്നു. അതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞു തരുവാൻ കഴിവുള്ളവൻ പൗലോസാണെന്നും ഫെലിക്സിനറിയാമായിരുന്നു. ഈ കാര്യത്തെക്കുറിച്ച് പൗലോസിൽ നിന്ന് കൂടുതലായി കേൾക്കേണ്ടിയിരുന്നതുകൊണ്ട് അവൻ യഹൂദന്മാരെ പിരിച്ചുവിട്ടു. ലൂസിയ സഹസ്രാധിപൻ വരുന്നതുവരെയും കാത്തിരിക്കാം. അപ്പോൾ പൗലോസിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയുമെന്നത്ര ഫെലിക്സ് യഹൂദന്മാരോട് പറഞ്ഞത്. ഇവിടെ പറയട്ടെ, പരസ്പര വിരുദ്ധങ്ങളായ സാക്ഷ്യത്തിന്റെ വെളിച്ചത്തിൽ ഒരു തീരുമാനമെടുക്കുവാൻ കഴിയുമായിരുന്നില്ലായിരിക്കണം. തെർത്തുല്ലോസ് ചില ആരോപണങ്ങൾ ഉന്നയിച്ചു. എന്നാൽ പൗലോസ് ആകട്ടെ മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പാണ് പ്രശ്ന വിഷയം എന്ന് പറയും. അതിനാൽ ഒരു തീരുമാനമെടുക്കുവാൻ ഫെലിക്സ് കൂട്ടാക്കിയില്ല. 23 വാക്യം, ശതാധിപനോട് അവനെ തടവിൽ തന്നെ സൂക്ഷിച്ച് ദയ കാണിപ്പാനും അവന്റെ സ്നേഹിതന്മാർ അവന് ശുശ്രൂഷ ചെയ്യുന്നത് വിരോധിക്കാതിരിക്കാനും കൽപ്പിച്ചു. വാസ്തവത്തിൽ ഫെലിക്സ് പൗലോസിനെ സ്വതന്ത്രനായി വിട്ടയക്കേണ്ടതായിരുന്നു. എന്നാൽ ഫെലിക്സ് ഒരു നല്ല നയതന്ത്രജ്ഞനായിരുന്നു. അവൻ പൗലോസിനെ തടവിൽ സൂക്ഷിക്കുവാൻ കൽപ്പിച്ചെങ്കിലും വളരെയധികം പരിഗണനകളും സ്വാതന്ത്ര്യവും അനുവദിച്ച് കൊടുത്തിരുന്നു. ഇനി 24-25 വാക്യങ്ങൾ. കുറെ നാൾ കഴിഞ്ഞിട്ട് ഫിലക്സ് യഹൂദ സ്ത്രീയായ തന്റെ ഭാര്യ ദ്രുസില്ലയുമായി വന്നു. പൗലോസിനെ വരുത്തി ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തെക്കുറിച്ച് അവന്റെ പ്രസംഗം കേട്ടു. എന്നാൽ അവൻ നീതി, ഇന്ദ്രിയജയം, വരുവാനുള്ള ന്യായവിധി എന്നിവയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഫെലിക്സ് ഭയപരവശനായി. തൽക്കാലം പോകാം, അവസരമുള്ളപ്പോൾ നിന്നെ വിളിപ്പിക്കാം എന്ന് പറഞ്ഞു. ഒരു പാപിയായ മനുഷ്യന് സുവിശേഷം കേൾക്കുവാൻ അനുയോജ്യമായ സമയം ഒരിക്കലും ഉണ്ടായിരിക്കയില്ല. സുവിശേഷത്തെക്കുറിച്ച് അഥവാ ഈ ക്രിസ്തീയ വിശ്വാസമാകുന്ന മാർഗത്തെക്കുറിച്ച് ഫെലിക്സ് നേരത്തെ തന്നെ കുറച്ചൊക്കെ അറിഞ്ഞിരുന്നു. ആ മാർഗമെന്ന് ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന പേരാണ് ക്രിസ്തീയ വിശ്വാസത്തിന് ഏറ്റവും അനുയോജ്യമെന്നാണ് എന്റെ വ്യക്തിപരമായ വിശ്വാസം. കാരണം ക്രിസ്ത്യാനി എന്ന പേരിന്റെ അർത്ഥം ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. സുവിശേഷത്തെക്കുറിച്ച് വിശദീകരിക്കുവാനായി ഫെലിക്സ് പൗലോസിനെ വിളിച്ചു വരുത്തി. അവൻ പൗലോസിനെ വരുത്തി ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തെക്കുറിച്ച് അവന്റെ പ്രസംഗം കേട്ടു. ഇവിടെ പൗലോസ് തന്നെ തന്നെ രക്ഷിപ്പാനുള്ള പ്രതിവാദമല്ല നടത്തുന്നത്, മറിച്ച് ഫെലിക്സുമായുള്ള ഈ രണ്ടാമത്തെ കൂടിക്കാഴ്ചയിൽ അവൻ സാക്ഷ്യം വഹിക്കുകയും ഫെലിക്സിനെ ക്രിസ്തുവിന് വേണ്ടി നേടുവാൻ ശ്രമിക്കുകയുമാണ് ചെയ്തത്. ഫെലിക്സ് ഒരു വഷളനായ ഭരണാധികാരിയായിരുന്നു. ക്രൂരതയും മൃഗീയതയും മൂലം രംഗത്ത് വന്നെങ്കിലും സ്വതന്ത്രനാക്കപ്പെട്ട ഒരു അടിമയായിരുന്നു അവൻ. സുഗലോലുപനും എല്ലാവിധമായ അധർമ്മം പ്രവർത്തിക്കുന്നവനുമായിരുന്നു. തിരുവചനത്തിൽ ഫെലിക്സിന്റെ കറുത്ത വശം കാണുന്നില്ലെങ്കിലും അക്കാലത്തെ രേഖകൾ പരിശോധിച്ചാൽ ഇത് മനസ്സിലാക്കുവാൻ കഴിയും. അവന്റെ പേരിന്റെ അർത്ഥം തന്നെ പ്ലഷർ അല്ലെങ്കിൽ സുഖലോലുപത എന്നാണ്. അപ്രകാരമുള്ള ഒരു മനുഷ്യന്റെ കയ്യിലാണ് പൗലോസ് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. എങ്കിലും തിരുവചനം അവനെക്കുറിച്ച് മോശമായിട്ടൊന്നും പറയുന്നില്ല. ഫെലിക്സിനോടൊപ്പം തന്റെ ഭാര്യ ദ്രുസില്ലയും ഉണ്ടായിരുന്നു. ഹെരോദാവായ അഗ്രിപ്പ ഒന്നാമന്റെ മകളായിരുന്നു ദ്രുസില്ല. അവളുടെ പിതാവാണ് ഈ യാക്കോബ് അപ്പോസ്തലനെ കൊന്നത്. വാക്യങ്ങളിൽ അപ്പോസ്തലപ്പെടുത്തിയ പുസ്തകം 12:1-2 വാക്യങ്ങളിൽ ഇതാണ് നാം കാണുന്നത്. ഈ സ്ത്രീയുടെ വലിയമ്മാവനാണ് യോഹന്നാൻ സ്നാപകന്റെ തലവെട്ടിയത്. അത് മാത്രമല്ല, അവളുടെ വലിയപ്പനാണ് യേശു ക്രിസ്തുവിനെ കൊല്ലുവാൻ ശ്രമിച്ചത്. ഇപ്രകാരമുള്ള പാരമ്പര്യമായിരുന്നു ദ്രുസില്ലയുടേത്. ഈ ദമ്പതികൾ ഫെലിക്സും ദ്രുസില്ലയും ഉന്നത സ്ഥാനം അലങ്കരിക്കുകയാണ്. അവർ ഒരിക്കലെങ്കിലും സുവിശേഷം പ്രസംഗിക്കുന്നത് കേൾക്കുവാൻ ദേവാലയത്തിൽ പോകുകയോ പൗലോസ് പട്ടണത്തിൽ വന്നപ്പോൾ അവന്റെ പ്രസംഗം കേൾക്കുവാൻ പോകുകയോ ചെയ്തിരിക്കുകയില്ല. എന്നാൽ ഇപ്പോൾ അവർക്ക് രണ്ടുപേർക്കും സുവിശേഷം കേൾക്കുവാൻ ഏറ്റവും അനുയോജ്യമായ സാഹചര്യത്തിൽ അവസരം ലഭിച്ചിരിക്കുന്നു. കൃപയുടെ സുവിശേഷത്തിന്റെ ലോകം അറിഞ്ഞിട്ടുള്ളതിലേക്കും ഏറ്റവും വലിയ പ്രസംഗകനായ പൗലോസിനെ ശ്രദ്ധിക്കുവാനുള്ള അവസരം അവർക്ക് ലഭിച്ചിരിക്കുന്നു. അവർക്ക് സ്വകാര്യമായി ദൂത് കേൾക്കുവാനുള്ള അവസരം ദൈവം ഒരുക്കിക്കൊടുത്തു. അവരുടെ കൊട്ടാരം ഒരു പ്രസംഗവേദിയായി തീരുകയും ചെയ്തു. ഇവർക്ക് രണ്ടുപേർക്കും കൃപയാൽ ഒരവസരം ലഭിച്ചു. ദൈവരാജ്യത്തിന്റെ വാതിൽ അവർക്കായി തുറക്കപ്പെട്ടു. അതിൽ പ്രവേശിക്കാനുള്ള അവസരവും ലഭിച്ചിരുന്നു. രക്ഷിക്കപ്പെടുവാനുള്ള അവസരം അവർക്ക് ലഭിച്ചിരുന്നു. 2 സങ്കീർത്തനം 10 പൂർത്തീകരണമായിരുന്നു അത്. ആകയാൽ രാജാക്കന്മാരെ ബുദ്ധി പഠിപ്പീൻ, ഭൂമിയിലെ ന്യായാധിപന്മാരെ ഉപദേശം കൈക്കൊള്ളുവിൻ. വളരെ താൽപ്പര്യത്തോടെ അവർ പൗലോസിനെ ശ്രദ്ധിച്ച് കേട്ടു എന്ന് തോന്നുന്നു. കർത്താവിന് വേണ്ടി ഒരു തീരുമാനമെടുക്കുവാനുള്ള ആഗ്രഹം ഫെലിക്സിന്റെ മനസ്സിൽ കൂടി കടന്നുപോയി. എന്നാൽ അവൻ അപ്രകാരം ഒരു തീരുമാനമെടുത്തില്ല. ഒരു സൗകര്യപ്രദമായ സമയത്തേക്ക് അവൻ അത് മാറ്റിവെക്കുകയാണ് ചെയ്തത്. പ്രിയ സുഹൃത്തെ, ഒരു പാപിക്ക് സുവിശേഷം കേൾക്കുവാൻ സൗകര്യപ്രദമായ അവസരം ഒരിക്കലും ലഭിക്കുകയില്ല എന്നതാണ് വാസ്തവം. മനുഷ്യനല്ല, ദൈവമാണ് സമയം നിശ്ചയിക്കുന്നത്. നീതി, സംയമനം, വരുവാനുള്ള ന്യായവിധി എന്നിവയെക്കുറിച്ച് പൗലോസ് അയാളുമായി വാദിച്ചു. അത് നല്ല ഒരു പ്രസംഗമായിരുന്നു. നീതീകരണം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് മനുഷ്യന് പ്രാപിക്കുവാൻ കഴിയാത്ത ന്യായപ്രമാണത്തിന്റെ നീതിയാണ്. വേറെ വിധത്തിൽ പറഞ്ഞാൽ മനുഷ്യൻ ഒരു പാപിയാണെന്ന് ന്യായപ്രമാണം വെളിപ്പെടുത്തുന്നു. എന്നാൽ നിയമപ്രകാരമുള്ള നീതീകരണം പോലും അവന് ദൈവം മുൻപാകെ സ്വീകാര്യപ്രദമായ രീതിയിൽ കാഴ്ചവെപ്പാൻ കഴിയുകയില്ല. ഒരു പാപിക്ക് ദൈവത്തിന്റെ മുൻപിൽ നിൽക്കുവാൻ നിയമപ്രകാരമുള്ള നീതീകരണം ആവശ്യമാണ്. എന്നാൽ മനുഷ്യന് തന്നെ തന്നെ അപ്രകാരം നീതീകരിക്കുവാൻ കഴിയുകയില്ല. അതിനാൽ യേശു ക്രിസ്തുവിൽ അവന് ദൈവം നീതീകരണം നൽകുന്നു. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന നീതിയുടെ അങ്കി അതാണ്. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിങ്കിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു എന്ന് റോമാലേഖനം 3:21 21 നാം വായിക്കുന്നു. ഫെലിക്സുമായി പൗലോസ് മനുഷ്യന് പ്രാപ്യമല്ലാത്ത ന്യായപ്രമാണത്തിലുള്ള നീതിയെക്കുറിച്ചും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന പാപിക്ക് ദൈവം കൊടുക്കുന്ന നീതിയെക്കുറിച്ചും വാദവിവാദം നടത്തി. അനന്തരം സ്വയസംയമനത്തെ കുറിച്ചും അവൻ സംസാരിച്ചു. ഫിലിക്സ് വികാരത്തിനും ക്രൂരതയ്ക്കും അടിമയായിരുന്നു. വലിയ പാപത്തിൽ ജീവിച്ചിരുന്ന ഫിലിക്സിനും ദ്രുസില്ലയ്ക്കും യഥാർത്ഥ സ്വാതന്ത്ര്യം എന്തെന്ന് അറിഞ്ഞുകൂടായിരുന്നു. പിന്നീട് വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ച് പൗലോസ് സംസാരിച്ചു. വെളിപ്പാട് ദിവസം 20-ാം അധ്യായത്തിന്റെ 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. വെള്ളസിംഹാസനത്തിന്റെ മുമ്പാകെയുള്ള അന്ത്യ ന്യായവിധിയാണ് ഇവിടുത്തെ വിഷയം. സുഹൃത്തെ, ഒന്നുകിൽ ഇന്ന് താങ്കളുടെ പാപങ്ങൾ താങ്കളുടെ മേൽ തന്നെയാണ്, അല്ലാത്ത പക്ഷം അവ യേശുക്രിസ്തുവിന്മേലാണ്. താങ്കളുടെ പാപങ്ങൾ യേശുക്രിസ്തുവിന്മേലാണെങ്കിൽ, അതായത് താങ്കൾ യേശുക്രിസ്തുവിങ്കിൽ വിശ്വാസം അർപ്പിക്കുമെങ്കിൽ, അവിടുന്ന് താങ്കളുടെ പാപം 2000 വർഷങ്ങൾക്ക് മുൻപ് കഴുകിക്കളഞ്ഞിരിക്കുകയാണ്. ഭാവിയിലുള്ള ന്യായവിധിക്ക് വേണ്ടി അത് താങ്കളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുകയില്ല. എന്നാൽ ഇന്നും താങ്കളുടെ പാപങ്ങൾ താങ്കളുടെ മേൽ തന്നെയാണെങ്കിൽ താങ്കൾക്കൊരു ന്യായവിധി വരുവാൻ പോകുന്ന സുഹൃത്തെ, വരുവാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ച് കേൾക്കുവാൻ ജനത്തിന് താൽപ്പര്യമില്ല. ഫെലിക്സിനും ദ്രുസില്ലയ്ക്കും അതിനെക്കുറിച്ച് കേൾക്കുവാൻ താൽപ്പര്യമില്ലായിരുന്നു. താങ്കൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ല എങ്കിൽ, താങ്കളുടെ പാപങ്ങൾ അവന്റെ മേൽ ഇട്ടിട്ടില്ല എങ്കിൽ ന്യായവിധി വരുവാൻ പോകുന്നു. ഈ പ്രസംഗം ഇപ്പോൾ കേൾക്കേണ്ട എന്ന് തീരുമാനിച്ചേക്കാം. എന്നാൽ അത് ന്യായവിധിയിൽ നിന്ന് താങ്കളെ വിടുവിക്കുകയില്ല. കേൾക്കാൻ സുഖമില്ലാത്തതുകൊണ്ട് കേൾക്കണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് സത്യം സത്യമല്ലാതാകുമോ? ഒരു ന്യായവിധിയെ അഭിമുഖീകരിക്കുക എന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് താങ്കൾക്ക് രക്ഷപ്പെടുവാൻ കഴിയുകയില്ല. ഇക്കാലത്ത് അധികം ആരും ന്യായവിധിയെക്കുറിച്ച് പ്രസംഗിപ്പാൻ ഇഷ്ടപ്പെടുന്നില്ല. നരകത്തെയും നിത്യനാശത്തെയും കുറിച്ച് പ്രസംഗിപ്പാൻ നല്ല വിഷയങ്ങളാണ്. എന്നാൽ അവ ഒരു വ്യക്തിയെ ക്രിസ്തുവിങ്കിലേക്ക് നടത്തുവാൻ ഇടയാക്കേണ്ടതത്രേ. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷയുടെ ദൂത് കൂടാതെ അവ ഉപയോഗിച്ചുകൂടാ. ഇവിടെ ഫെലിക്സിനെ നിരീക്ഷിക്കുന്നത് രസകരമായ കാര്യമാണ്. മഹാപുരോഹിതനായ അനന്യാസും മൂപ്പന്മാരും വലിയ വാഗ്മിയായ തെർത്തുല്യോസും പൗലോസിനെതിരായി ഫെലിക്സിന്റെ മുമ്പാകെ കുറ്റങ്ങൾ ആരോപിച്ചപ്പോൾ അവരുടെ ആരോപണങ്ങൾ ശരിയല്ല എന്ന് ഫെലിക്സിന് ഉടൻ തന്നെ മനസ്സിലാക്കുവാൻ കഴിയുമായിരുന്നു. അയാൾ പൗലോസിനെ സ്വതന്ത്രനായി വിട്ടയക്കേണ്ടതായിരുന്നു. എന്നാൽ ഫെലിക്സ് നല്ല ഒരു രാഷ്ട്രീയക്കാരനായിരുന്നതുകൊണ്ട് യഹൂദന്മാരെ വെറുപ്പിക്കുവാൻ ആഗ്രഹിച്ചിരുന്നില്ല. അതിനാൽ ശരിയായ കാര്യം ചെയ്യാതെ അയാൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിച്ചത്. തുടർന്ന് ഫെലിക്സ് പൗലോസിനെ സ്വകാര്യമായി കാണുന്നു. പൗലോസിന്റെ വാക്കുകൾ ഫെലിക്സിന്റെ ഹൃദയത്തെ സ്പർശിക്കുന്നവയായിരുന്നു. എന്നിരുന്നാലും അയാൾ തന്റെ തീരുമാനത്തിന് കാലവിളംബരം വരുത്തുകയും മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുകയും ചെയ്തു. 2000 വർഷങ്ങളായി മനുഷ്യവർഗത്തിന്റെ ചരിത്രം നോക്കിയാൽ ജനങ്ങൾ യേശുക്രിസ്തുവിനു വേണ്ടി തങ്ങളുടെ തീരുമാനം മാറ്റിവെക്കുകയും അവസാനം അവർക്ക് അപ്രകാരം ഒരു തീരുമാനം എടുക്കുവാൻ സാധിക്കാതെ പോകുകയും ചെയ്യുന്നതായി കാണാം. അതുകൊണ്ടാണ് യുവജനങ്ങളെ കർത്താവിനു വേണ്ടി തീരുമാനമെടുക്കുവാൻ പ്രേരിപ്പിക്കുകയും നടത്തുകയും ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് പറയുന്നത്. യുവജനങ്ങളെ ക്രിസ്തുവിനു വേണ്ടി നേടുവാൻ നാം പരിശ്രമിക്കേണ്ടതാണ്. ഒരു വ്യക്തി പ്രായം ചെല്ലുന്നതോടെ സുവിശേഷത്തോടെ കഠിന ഹൃദയരായി തീരുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. ഇപ്പോൾ പോകുക, സൗകര്യപ്രദമായ സഭയം ലഭിക്കുമ്പോൾ ഞാൻ നിന്നെ വിളിപ്പിക്കാമെന്ന് ഫെലിക്സ് പൗലോസിനോട് പറയുന്നു. എന്നാൽ അപ്രകാരം സൗകര്യപ്രദമായ ഒരു അവസരം ഫെലിക്സിന് ഒരിക്കലും ലഭിച്ചിട്ടില്ല. ക്രിസ്തുവിനു വേണ്ടിയുള്ള തീരുമാനം നീക്കിവെക്കുന്ന അനേകർക്ക് അങ്ങനെയുള്ള സമയം പിന്നീട് ലഭിച്ചു എന്ന് വരികയില്ല. 26-ാം വാക്യം, പൗലോസ് തനിക്ക് ദ്രവ്യം തരുമെന്ന് ആശിച്ച് പലപ്പോഴും അവനെ വരുത്തി അവനോട് സംഭാഷിച്ചു പോന്നു. ഫെലിക്സ് ബുദ്ധിമാനായ രാഷ്ട്രീയക്കാരനായിരുന്നു എന്ന് മാത്രമല്ല, അവനൊരു കുബുദ്ധിക്കാരൻ കൂടിയായിരുന്നു. പൗലോസ് തനിക്ക് കൈക്കൂലി കൊടുക്കുമെന്നും അപ്പോൾ അവനെ വിട്ടയക്കാമെന്നുമായിരുന്നു അവന് ചിന്തിച്ചത്. 27-ാം വാക്യം, 2 ആണ്ട് കഴിഞ്ഞിട്ട് ഫെലിക്സിന് പിൻവാഴിയായി പൊർക്കിയാസ് ഫെസ്തോസ് വന്നപ്പോൾ ഫെലിക്സ് യഹൂദന്മാരുടെ പ്രീതി സമ്പാദിക്കണമെന്ന് വെച്ച് പൗലോസിനെ തടവുകാരനായി വിട്ടയച്ചുപോയി. കൈക്കൂലി കിട്ടാഞ്ഞതുകൊണ്ട് അവൻ കാണിച്ച വേലയെ അവസാനം വരെയും ഫെലിക്സ് രാഷ്ട്രീയക്കളി നടത്തുകയാണ് ചെയ്തത്. അവൻ പൗലോസിനെ കാരാഗ്രഹത്തിൽ വിട്ടിട്ടുപോയി. റോമൻ നിയമങ്ങൾ പോലും അവ പ്രാബല്യത്തിൽ വരുത്തുവാൻ ആഗ്രഹിക്കുന്ന ആളുകളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എന്ന കാര്യം വീണ്ടും ഓർപ്പിക്കട്ടെ. ഒന്നുകിൽ പൗലോസ് കുറ്റക്കാരനാണ്, അല്ലെങ്കിൽ അവൻ നിരപരാധിയാണ്. രാജ്യദ്രോഹ കുറ്റം എങ്കിൽ അവനെ കൊലയ്ക്ക് വിധിക്കണമായിരുന്നു. അതേസമയം കുറ്റക്കാരനല്ലെങ്കിൽ അവനെ സ്വതന്ത്രനായി വിട്ടയക്കേണ്ടത് ആവശ്യമായിരുന്നു. ഇവയിൽ ഏതെങ്കിലും ഒന്നായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. യാതൊരു കാരണവശാലും പൗലോസിനെ 2 വർഷത്തോളം തടവിൽ വിട്ടിട്ടു പോകുവാൻ ഫെലിക്സിന് അവകാശമില്ലായിരുന്നു. എന്നാൽ അവൻ സകല അന്യായവും ഇവിടെ കാണിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ജീവിതത്തിൽ നാം മുൻപോട്ട് പോകുമ്പോൾ ഇതുപോലെയുള്ള അന്യായങ്ങളെ നാം അഭിമുഖീകരിക്കേണ്ടി വരും. എന്നാൽ ദൈവത്തിന് അതേക്കുറിച്ച് ഉന്നതമായ ഉദ്ദേശമുണ്ട് എന്ന് മറക്കരുത്. അതൊക്കെ നമ്മുടെ നന്മയ്ക്കും മറ്റുള്ളവരുടെ അനുഗ്രഹത്തിനുമാക്കി ദൈവം തീർക്കും, സംശയമില്ല. അതിനായി ദൈവം താങ്കളെ ശക്തീകരിക്കട്ടെ, സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്നത്തെ വചനത്തിനായിട്ട് വീണ്ടും ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. അവിടുത്തെ ആലോചനകൾ ശ്രദ്ധിക്കുവാൻ, അത് ഞങ്ങളെ ധൈര്യപ്പെടുത്തുന്നതായി കാണുവാൻ ഞങ്ങൾക്ക് തരുന്ന അവസരത്തിനായി സ്തോത്രം. ഇന്ന് വചനം കേട്ട എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. തിരുഹിത പ്രകാരം മുൻപോട്ട് പോകുവാൻ നിന്റെ കുഞ്ഞുങ്ങളെ നീ ശക്തീകരിക്കണേ. ദൈവകൃപകൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
ഇന്നത്തെ പഠനം താങ്കളുടെ ജീവിതത്തിൽ ഏതുവിധം പ്രയോജനപ്പെട്ടു എന്നറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അനുഭവങ്ങളും എഴുതുക. പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതിയാൽ ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള.
ജീവ സന്ദേശം.